Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
എങ്ങനെ ഇത് സംഭവിച്ചു? ഇതിനൊരു ഉത്തരം, ഇതിനൊരു സമാധാനം പറയാൻ പറ്റില്ല. ഇത് ആര് തീരുമാനിച്ചാണ്? കാക്ക തീരുമാനിച്ചാണോ അതോ പനമ്പഴം തീരുമാനിച്ചു? രണ്ടും കൂടി ഒരുമിച്ചപ്പോ എന്ത് ചെയ്തു? പനമ്പഴം താഴെ വന്നു, കാക്ക ചാകുകയും ചെയ്തു. ഇതിനാണ് കാക്കതാനീയ ന്യായം. ഈ രണ്ട് സംഭവങ്ങളും എങ്ങനെ ഒരുമിച്ചു? കൃത്യമായി കാക്ക താഴെ വന്നു, കൃത്യസമയത്ത് പനമ്പഴം വന്നു. രണ്ടുകൂടെ ജനം സംഭവിച്ചു, കാക്ക മരിച്ചുപോയി. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനെ പറയുന്നത് യാദൃശ്യം. പ്രത്യേകിച്ചത് ഇവർ രണ്ടുപേരും തീരുമാനിച്ചതല്ല, രണ്ടുപേർക്കും ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എങ്ങനെയോ അത് സംഭവിച്ചു, പനമ്പഴം വീണം, കാക്ക മരിക്കും. അതുപോലെ വളരെ യാദൃശ്യമായി ഒരു കണക്കൂട്ടലും ഉണ്ടാകും. എങ്ങനെയോ എന്താണ് പുരുഷനൻ, യോഗ്യനായ പുരുഷൻ അത് ഭക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉടനെ ആ കർമ്മം പ്രവർത്തിച്ചു തുടങ്ങി. അതുപോലെ കർമ്മസുപ്തമായിരിക്കുന്ന ആ ജീവൻ അനന്തമായ ഭാവമാറ്റം ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഭൂമിയിൽ വരെയുള്ള ഈ മാറ്റങ്ങളിൽ അനേകം അനന്തമായ ശരീരങ്ങളെ സ്വീകരിച്ചപ്പോ കർമ്മം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇവിടെ എപ്പോഴാണോ യോഗ്യനായ ഒരു പുരുഷൻ അത് ഭക്ഷിച്ചത്, കർമ്മണോ ബുദ്ധിതാക്കുന്നത്, അതെന്ത് ചെയ്യുന്നു? കർമ്മം ഫലം കൊടുക്കാൻ തയ്യാറാകുന്നു. ഉടനെന്ത് ചെയ്യുന്നു? അത് ഒരു ശിശുവായി രൂപം കൊള്ളുന്നു. കഥം വിയോ യോഗ്യ അന്നം അതി അനുശയി സംശ്രിഷ്ടം തേജസിഞ്ചത്തിർത്തുകാലേ യോഷ്യത്തി തദ്ഭൂയൈവ താകൃതിരേവ ഭവതി. യോഹി അന്നമത്തി യോരേതസിഞ്ചതി തദ്ഭൂയൈവ ഭവതി. എന്നിട്ട് യാദൃശ്ചികമായ ഒരു പുരുഷൻ പ്രവേശിച്ച് അത് രേതസ്സായി യോഗ്യമായ സമയത്ത് ഒരു സ്ത്രീയിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ അവിടെ അത് നഷ്ടപ്പെട്ടു പോകും. അതൊരു ശിശുവായി ജനിക്കുന്നു. എങ്ങനെ? തദവയവ ആകൃതി ഭൂയസ്തും. എങ്ങനെയാണോ പുരുഷൻ, ആ പുരുഷാകൃതിയിൽ സ്ത്രീയിൽ ശിശുവായി ജനിക്കുന്നു. അതാണ് അവർ ജീവന്റെ ഗതി. ഗർഭാശയെ അന്ത പ്രവിഷ്ടോ അനുശയി. ഗർഭാശയത്തിൽ ഒരു ശിശുവായി ജനിക്കുന്നു. രേതസോ രേതസിതാകൃതി ഭാവിത്വ പുരുഷാകൃതി. രേതസി എന്ന് പറഞ്ഞാൽ പുരുഷൻ, പുരുഷാകൃതിയെ ഭാവിക്കുന്നു. സർവേഭ്യോ അംഗേഭ്യ തേജസംഭൂതം. എന്തുകൊണ്ട്? അത് പുരുഷന്റെ ആകൃതിയെ പ്രാപിക്കുന്നു. കാരണം ആ ശിശുവിന്റെ ജന്മത്തിന് പുരുഷന്റെ ജീവൻ മാത്രമല്ല, പുരുഷന്റെ സർവ അംഗങ്ങളിൽ നിന്നുള്ള തേജസ്സും അതിന് കാരണമാണ്. അതുകൊണ്ട് പുരുഷന്റെ ആകൃതിയെ പ്രാപിക്കുന്നു. അതോ രേതസി ആകൃതിയിലേവ ഭവതി. അതുകൊണ്ട് ആ പുരുഷ ആകൃതിയിലാണ് എല്ലാ ജീവികളിലും, പുരുഷാകൃതിയിലാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. അതിന് കാരണം ശരീരാകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം എന്താണ്? ആ ജീവൻ ഇങ്ങനെ ദീർഘകാലം ദീർഘദൂരം സഞ്ചരിച്ച് പുരുഷനിലൂടെ സ്ത്രീയിൽ പ്രവേശിക്കുമ്പോൾ ആ സൃഷ്ടിക്ക് പുരുഷന്റെ തേജസ്സും കാരണമാണ്. അതുകൊണ്ട് തഥാ ഹേ പുരുഷ പുരുഷോ ജായതേ ഗോർദവാകൃതി ദേവ എന്ന ജാത്യന്തരാകൃതി തസ്മാത് യുക്തം തദ്ഭൂയേക ഭൂമി. അതുകൊണ്ട് പുരുഷനിൽ നിന്ന് മനുഷ്യൻ, നിന്ന് മനുഷ്യൻ, പശുവിൽ നിന്ന് പശു, അതേ ആകൃതി ആനയിൽ നിന്ന് ആന, ഇത്തരത്തിൽ അതാത് രൂപത്തിൽ വീണ്ടും അവൻ ജനിക്കുന്നു. ഏതു അന്യ അനുശയിഭ്യ ചന്ദ്രമണ്ഡലം അനാരുഹ്യ ഇഹേവ പാപകർമ്മഭ്യർ ഭൂരൈഹി ഗൃഹീയവാദിഭാവം പ്രതിപദ്യന്തേ പുനർമനുഷ്യാദിഭാവം തേഷ അനുശയിനാമിവ ദുർനിഷ്പ്രപതരം. പറഞ്ഞു ഇവിടെ പറഞ്ഞു ഏതു അന്യ അനുശയിഭ്യ. അനുശയി എന്ന് പറയുന്നത് പോയിട്ട് തിരിച്ചു വരുന്നവർ, അവരാണ് അനുശയികളെന്ന് പറയുന്നത്. ചന്ദ്രമണ്ഡലത്തിൽ പോയി തിരിച്ചു വരുന്ന ജീവന്മാരാണ് അനുശയികൾ. അതല്ലാതെ ഉണ്ടല്ലോ, ചന്ദ്രമണ്ഡലം അനാരുഹീവ, ചന്ദ്രമണ്ഡലത്തെ പ്രാപിക്കുന്നില്ല. പിന്നെ പാപകർമ്മഭീ ഘോരൈഹി, ഇവിടെ മനുഷ്യരായിരുന്നു കൊണ്ട് ഘോരമായ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മത്തിനനുസരിച്ച് വ്രീഹിയവാദി ഭാവം പ്രതിപദ്ധ്യന്റെ വ്രീഹിയവാദി ഭാവത്തെ പ്രാപിക്കുന്നു. ആർക്കത്തെ പ്രാപിക്കുന്നു? പുനർമനുഷ്യാദി ഭാവം ശേഷം അവർക്ക് പിന്നെ അവർ മനുഷ്യരാകുക എന്ന് പറയുന്നത് ഇതുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാന്ന്. ഇത്രയും ബുദ്ധിമുട്ടില്ല. ഈ ചന്ദ്രമണ്ഡലത്തിൽ പോയി മടങ്ങി വരുന്നത് പോലെയുള്ള ഇത്രയും യാദൃച്ഛികത അറിയും. അതാണ് അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഗൃഹ്യാദി ഭാവത്തെ പ്രാപിക്കുമ്പോൾ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവിടെ അനുഭവിച്ചു തീരുന്നു. തീർന്നു കഴിഞ്ഞാൽ മുമ്പുള്ള കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് മനുഷ്യരൂപത്തെ കിട്ടും. അതിനുള്ള കർമ്മം ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടമില്ലാന്ന്. കസ്മാ കർമ്മണാഹി തേരുഗൃഹീയവാദി തദ്ഉപഭോഗ നിമിത്തക്ഷയ ഗൃഹാദി സ്തംഭദേഹ വിനാശേ യഥാ കർമാർജിത ദേഹാന്തരം നവം നവം ജളൂകാവത് സംക്രമന്തേ സവിജ്ഞാനായേവ സവിജ്ഞാനോ ഭവതി സവിജ്ഞാനമേവ അന്നവക്രാമതി ഇതി ശ്രുത്യന്തര. എന്തുകൊണ്ടത് അവർക്ക് എളുപ്പമാണെന്ന് പറഞ്ഞു? പറയുന്നു കർമ്മണാഹി തേർഗൃഹീയവാദി ദേഹ ഉപാത്ത. അവർ ചെയ്ത മനുഷ്യജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ സത്യ ശരീരം കിട്ടിയത്. നല്ല ബോധമൊക്കെ ആയി മാറിയത്. അങ്ങനെയായിട്ട് തത് ഉപഭോഗ നിമിത്തക്ഷി, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മഫലം അവിടെ അനുഭവിക്കുക. അവിടെ കർമ്മമില്ല. അവിടെ ഇരുന്നുകൊണ്ട് തത്കർമ്മം ചെയ്യാനോ നിഷ്കർമ്മം ചെയ്യാനോ ഈശ്വരനെ ഭജിക്കാനോ ഒന്നും സാധ്യമല്ല. ഉപഭോഗ നിമിത്തക്ഷയം, ആ അനുഭവത്തിന് നിമിത്തമായ കർമ്മം ക്ഷയിക്കണം. അതെന്ത് ചെയ്യും? ആ ജന്മത്തിൽ ക്ഷയിക്കും, വേറെ ഒന്നുമില്ല. അവൾ ജന്മം കൊണ്ട് കർമ്മം ക്ഷയിക്കുക. എന്ത് കർമ്മം? ജന്മത്തിന് നിമിത്തമായ കർമ്മം. ആ ജീവിക്ക് ഗൃഹീയവാദികൾക്ക് ഒരു ആയുസ്സുണ്ട്. എത്രയാണോ അവന്റെ ആയുസ്, അത് ഇല്ലാതാവുമ്പോ ആ കർമ്മം ക്ഷയിക്കുന്നു. അത് നശിക്കുമ്പോ അതിന് പശുവോ മറ്റോ തിന്നോ, അല്ലെങ്കിൽ അത് ജലം കിട്ടാതെ ഉണങ്ങിയോ, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ നശിപ്പിച്ചോ, ഏതെങ്കിലും തരത്തിൽ ആ ഗൃഹീയവാദി ഭാവം നശിക്കുമ്പോൾ ആ കർമ്മം ക്ഷയിച്ചു. വ്രീഹിയാദി സ്തംഭദേഹ വിനാശേ, വ്രീഹി തുടങ്ങിയ പുല്ല്, ആ ദേഹം സ്തംഭം പുല്ല്, ആ ദേഹം നശിക്കുമ്പോ യഥാ കർമാർജിതം ദേഹാന്തരം നവം നവം. എന്ത് ചെയ്യുന്നു? വീണ്ടും ഇനിയും ഉണ്ടൊരു ജന്മം, വീണ്ടും പുല്ലായി ജനിക്കണം, വീണ്ടും ഒരു ജന്മമുണ്ട് വൃക്ഷമായി ജനിക്കണം. അങ്ങനെ ശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ല ഇനി ഒരു മൃഗമായി ജനിക്കണം, അല്ലെങ്കിൽ ഒരു മനുഷ്യനായി ജീവിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ജളൂകാവ്, അവിടെയാണ് ജളൂകാദൃഷ്ടാന്തം കൊടുക്കുന്നത്. സർവത്ര മരിക്കുന്നിടത്തല്ല. ജളൂക എന്ന് പറയുന്നത് പുല്ലിലിരിക്കുന്ന ഒരുതരം പുഴു. നിങ്ങൾ സാധാരണ കണ്ടിരിക്കും, നീളമുള്ള ഒരു പുഴുവാണ്. അതിന്റെ മധ്യഭാഗം മുകളിലോട്ട് വളഞ്ഞാണ് അത് സഞ്ചരിക്കുന്നത്. ഒരു പുല്ലിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇലയിൽ നിന്നും സമീപത്തുള്ള ഒരു ഇലയിലേക്ക് അതിന് സഞ്ചരിക്കണമെങ്കിൽ അടുത്തുള്ള ഒരു ഇലയിലേക്ക് എന്ത് ചെയ്യുന്നു? അത് അതിന്റെ ഒരു ഭാഗം ചുവട് ഭാഗം ഒരു ഇലയിൽ ഉറപ്പിക്കുന്നു. എന്നിട്ടത് അതിന്റെ നടുഭാഗം വളക്കി നിവൃത്തിയും ചെയ്ത് മറ്റേ ഭാഗം അടുത്ത ഇലയിൽ ഉറപ്പിക്കുന്നു. എന്നിട്ട് പതുക്കെ മറ്റേ ഭാഗം അവിടെ നിന്ന് വിടർത്തിയെടുത്ത് ആ ഇലയിൽ വയ്ക്കുന്നു. ഇങ്ങനെ അകന നിൽക്കുന്ന വസ്തുക്കളിൽ പോലും സഞ്ചരിക്കുന്നു. അതിന്റെ നീളം അനുസരിച്ച് എത്ര നീളമുണ്ടോ അതിനനുസരിച്ചുള്ള ദൂരത്തിലേക്ക് അതിന് സഞ്ചരിക്കാൻ കഴിയുന്നു. സാധാരണ കാണുന്ന ഒരു കാണുന്നതാണ് ജലൂക. അതുപോലെ ഈ ജീവൻ സവിജ്ഞാന, അതിനുള്ള ബോധവനുണ്ട്. ആ ബോധം വാസനാരൂപത്തിലുള്ള ബോധവനുണ്ട്. ആ ബോധം കൊണ്ട് അത് പറയും വാസനാരൂപത്തിലുള്ള ബോധം എന്ന് പറയും. ഇപ്പോൾ ഉള്ളതുപോലെയുള്ള ബോധമാണ് ജലൂക ദൃഷ്ടാന്തം. ആ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ്. സഞ്ചാരത്തിന് മാത്രം ഉപകരിക്കുന്ന ഒരു ചൈതന്യമേ അത് ഉള്ളൂ. അല്ലാതെ ഇപ്പോ മനുഷ്യന്റെ ബോധമൊന്നും തന്നെയില്ല. അതുപോലെ സവിജ്ഞാനോ ഭൂതി, വാസനാരൂപത്തിലുള്ള വിജ്ഞാനവും ഞാൻ പറയും. അതുകൊണ്ട് ആ ബ്രഹ്മവാദിഭാവം അത് നശിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നശിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പതുക്കെ അതിൽ നിന്ന് വേറൊന്നിലേക്ക് എന്റെ വേറൊന്നിലേക്ക് പ്രവേശിക്കുന്നു, ഇതിനെ വിടുന്നു. വീണ്ടും അതിന്റെ നാശം വരുമ്പോൾ വേറൊന്നിലേക്ക് പ്രവേശിക്കുന്നു, ഇതിനെ വിടുന്നു. അങ്ങനെ ഒന്നിനെ വിട്ടു മറ്റൊന്നിനെ സ്വീകരിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. സവിജ്ഞാന ഭവതി സവിജ്ഞാന ഏവ അനവക്രാമതി ശക്തിയും. ഈ ജലൂകാ ദൃഷ്ടാന്തം എന്ന് പറയുന്ന സർവ്വജീവന്മാരും അങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് വ്രീഹിയതാവാദി ഭാവത്തെ പ്രാപിച്ചവർ പിന്നീട് മനുഷ്യജന്മം വരുന്നത് വരെ ഈ തരത്തിൽ വേറൊരു ശരീരത്തെ സ്വീകരിച്ച് പോകുന്നു എന്നാണ്. അല്ലാതെ എല്ലാ ജീവന്മാരും മരിച്ചുടനെ വേറൊരു ശരീരത്തെ സ്വീകരിച്ചിട്ട് ഈ ശരീരം വിടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല, അത് കർമ്മത്തിന്റെ ഇതനുസരിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. വിജ്ഞാനത്തോടുകൂടി ഉണർന്നാണ് സഞ്ചരിക്കുന്നത്. ഒരു ശരീരത്തിന്റെ നാശത്തിൽ ആ ജീവൻ എങ്ങനെ ഉണർന്ന് സഞ്ചരിക്കും? അതിന് ഉണരാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഉപസംഹൃതകർണാഹ, അതിന്റെ പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇതെല്ലാം ജീവനോട് ഏകീഭവിച്ചിരിക്കുകയാണ്, വിലയിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാതെ ഉണർന്നെന്നങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ കാരണം അതെല്ലാം വിലയിക്കുന്നു എന്നെന്തുകൊണ്ട് പറയുന്നു? ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കുമ്പോഴേ ഒരു ജീവന് ജനനം മരണം ഇത്തരം കാര്യങ്ങളോട് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഇത് ഇരുന്നുകൊണ്ട് പറയും, ഞാൻ ജനിച്ചു, ഞാൻ മരിക്കും, മരിച്ചതിനു ശേഷം ഇന്നതൊക്കെ സംഭവിക്കും, അത് ജലൂഹത്തെ പോലെ സഞ്ചരിക്കും, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഞ്ചരിക്കും. ഇതൊക്കെ ഈ ശരീരത്തിൽ എപ്പോ ഈ കർണങ്ങളെല്ലാം ഉണർന്നിരിക്കുമ്പോഴേ ഇതെല്ലാം പറയാൻ പറ്റും. എപ്പോഴാണോ ഈ കർണങ്ങൾ ഉപസംഹരിക്കപ്പെടുന്നത് മരണത്തിൽ, ഇന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബോധത്തോടുകൂടിയൊന്നും പറയാൻ കഴിയുന്നില്ല, അവിടെയെല്ലാം അവസാനിക്കുന്നു. അതാ ഞാൻ ഇങ്ങനെ പോകുന്നു, ഇന്ന ശരീരത്തിൽ ഇന്ന ശരീരത്തിലേക്ക് പോകുന്നു. സ്വപ്നത്തിൽ പറ്റുന്നുണ്ടോ? സ്വപ്നത്തിൽ ഈ കർണങ്ങളെല്ലാം ഉപസംഹരിച്ചിരുന്നിട്ടും അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ മരണത്തിൽ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു സ്വപ്നതേ സ്വപ്നവ സ്വപ്നത്തെ പോലെ ദേഹാന്തരപ്രാപ്തി നിമിത്ത കർമ്മ ഉദ്ഭാവിത വാസന ജ്ഞാനേന പറയുന്നു. ഇനിയൊരു ശരീരം നേടണം, അതിന് കാരണമായ കർമ്മത്താൽ പ്രേരിതമായ വാസനാജ്ഞാനം. വാസനാരൂപത്തിലുള്ള ജ്ഞാനം വെച്ചാൽ അത് പ്രകടമായ ജ്ഞാനമല്ല, ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ പ്രകാശിക്കുന്ന ജ്ഞാനമല്ല. അതുകൊണ്ടാണ് മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുന്നത്. ഇന്നൊന്നും ഓർക്കാൻ കഴിയുന്നില്ല, മരണത്തിന് ശേഷം ഇന്ന് ഓർത്തിട്ട് പറയുകയാണ്, ആർക്കും പറ്റുന്നില്ല, അത് കഴിയുന്നില്ല. എല്ലാത്തിനും ഒരു വിരാമം അവിടെ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ കർണങ്ങളെല്ലാം ഉപസംഹൃതമായി കേവലം വാസനാജ്ഞാനം, പ്രകടമല്ലാത്ത ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനം ഈ ജീവനെ സഞ്ചരിപ്പിക്കുന്നു. അതുകൊണ്ട് സവിജ്ഞാനായവ ദേഹാന്തരം ഗച്ഛന്തി. ഒരു ശരീരം വിട്ടു വേറെ ശരീരത്തിലേക്ക്, പക്ഷെ അതൊന്നും ഓർക്കാൻ കഴിയത്തില്ല. മരിച്ചതിന് ശേഷമുള്ള കാര്യം ഓർക്കാൻ കഴിയുന്നില്ല. ആ മരിച്ച സമയം തന്നെ എല്ലാ സംവേദനവും അവിടെ അവസാനിക്കുന്നു. ഇതിലാരുമായിട്ടും ഒരു സംവേദനവും സാധ്യമല്ലാതെ വരുന്നു. ശ്രുതി പ്രമാണ്യ ഇതെല്ലാം എങ്ങനെ അറിയുന്ന? ഈ പോക്ക്, വരവ്, ഗമനം ഇത്തരം കാര്യങ്ങളെല്ലാം എങ്ങനെ അറിയാൻ പറ്റും? ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എങ്ങനെ തീരുമാനം? ശ്രുതി പ്രാമാണ്യ ഇതിനൊക്കെ ഒരു വഴിയുള്ളൂ, ശ്രുതി. ശ്രുതി പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് അംഗീകരിച്ചാൽ മതി. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കാൻ പോയെങ്കിൽ ഇതിന് അംഗീകരിക്കേണ്ട കാര്യം ഈ പറയുന്ന ഒരു കാര്യം. ശ്രുതിയെ എങ്ങനെ എന്തുകൊണ്ട് പ്രമാണമായി സ്വീകരിക്കണം? കാരണം ശ്രുതി എന്ന് പറയുന്നത് ഋഷിമാരുടെ ദർശനമാണ്. ഋഷിമാർക്ക് വെളിപ്പെട്ട രഹസ്യങ്ങളാണ്. അതിനെ ഋഷിമാരുടെ വചനമാണ് അവർ കണ്ടെത്തിയതാണ്. ഈശ്വരന്റെ ആന്തരികമായ പ്രചോദനം കൊണ്ട് ഋഷിമാർക്ക് വെളിപ്പെട്ടതാണ് സത്യം. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ മരണത്തോടുകൂടി ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം പിന്നീട് ആർക്കും ഒരു തരത്തിലുള്ള സംവേദനവും സാധ്യമല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ മരണശേഷം പോകുന്നു വരുന്നു ശരീരം എങ്ങനെ സ്വീകരിക്കുന്നു എന്നൊക്കെ എങ്ങനെ ആർക്ക് പറയാൻ കഴിയും? അതാർക്കും അനുഭവപ്പെടുന്നില്ലല്ലോ. അപ്പൊ അത് ആർഷമായ ദർശനം കൊണ്ട് ഋഷിമാരത് വെളിപ്പെടുത്തുന്നു. ഋഷിമാർ എങ്ങനെയാണ്? അലൗകികമായ അതീന്ദ്രിയമായ ജ്ഞാനമുള്ളവരാണ്. സാധാരണ മനുഷ്യർക്കില്ല. അവരുടെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് വെളിപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് പറയുന്നത് ശ്രുതി പ്രമാണ്യാണ് തഥാ അർച്ചരാധന ധൂമാധനാച ഗമനം സ്വപ്നൈവ ഉദ്ഭൂത വിജ്ഞാനേന ലബ്ധ വൃത്തി കർമ്മ നിമിത്തത്വ ഗമനസ്യ. അതുകൊണ്ട് അർച്ചരാധന ധൂമാധിനാച്ച ഗമനം, അർച്ചരാദി മാർഗത്തിലൂടെ പോകുന്നു, ധൂമാദി മാർഗത്തിലൂടെ പോകുന്നു. ഒന്ന് ഉത്തരായണം, മറ്റൊന്ന് ദക്ഷിണായണം. ഈ രണ്ടു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. സ്വപ്ന സ്വപ്നം പോലെ തന്നെ പറയാൻ കഴിയും. അങ്ങനെയാണ് സുഷുപ്തിയിൽ പോലും പിന്നീട് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഉപസംഹൃത കർണ, കർണങ്ങളെല്ലാം ഉപസംഹരിച്ചു. ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്ത് സംഭവിച്ചതിന് ശേഷം അടുത്ത് ഉണരുന്നത് വരെ. പക്ഷെ സ്വപ്നത്തിൽ മറ്റു കാര്യങ്ങൾ നടക്കും. സുഷുപ്തി എങ്ങനെയാണോ വെളിപ്പെടുത്താൻ കഴിയാത്തത്, അതുപോലെയാണ് മരണവും. ഒന്നും വിശദീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അത് സ്വപ്നത്തെ പോലെയാണ്. അങ്ങനെയൊന്നുണ്ടല്ലോ ജാഗ്രത അല്ലാതെ ഒരു അനുഭവം, സ്വപ്നം. അവിടെ എങ്ങനെയാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതുപോലെ ഉദ്ഭൂത വിജ്ഞാനേന, അവിടെ പ്രകടമായൊരു വിജ്ഞാനം, എന്നിട്ട് വാസനാത്മകമായ ജ്ഞാനം, ലബ്ധവൃത്തി കർമ്മ നിമിത്തത്വ ഗമനസ്, അതുകൊണ്ട് പ്രവൃത്തിയും കർമ്മവും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഗമനം സംഭവിക്കുന്നു. അംബരിക്കാതിഭാവേന ജാതാന സവിജ്ഞാനാമേവ രേത യോഗ സംബന്ധ ബുദ്ധി. ഇനി പറയുന്നു വ്യത്യാസമുണ്ട്. രണ്ടു തരത്തിലുള്ള ജീവന്റെ ഗതിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് നേരെ ഊർധ്വലോകങ്ങളിലേക്ക് പോകുക, അത് സൂര്യലോകമാകാം അല്ലെങ്കിൽ ചന്ദ്രലോകമാകാം. മറ്റൊന്ന് ഇവിടെ തന്നെ വ്രീഹിയവാദി ഭാവത്തെ പ്രാപിക്കുക. ഇവിടെ നിന്ന് വ്യത്യാസമുണ്ട്. മൂലം നിന്ന് തിരിച്ചു വരുന്നവര് വ്രീഹി ആകുകയല്ലെങ്കിൽ വ്രീഹി ശരീരത്തെ പ്രാപിക്കുന്നു, സ്വയാത് വ്രീഹി ആകുന്നില്ല. ഇനിയിപ്പം നെല്ല് നെൽച്ചെടി, അത് ജലത്തിലൂടെ ആ ശരീരത്തിൽ പ്രവേശിക്കും. അത് കേവലം ഒരു ശരീരം മാത്രം, അതിന് വേറെ ജീവനുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കർമ്മം കൊണ്ട് നെൽച്ചെടിയായി മാറാൻ ഒരാൾക്ക് അത് തന്നെ അയാളുടെ ശരീരമാണ്. ആ ജീവരൂപത്തിൽ തന്നെ അതിരിക്കും. അത് നശിക്കുമ്പോൾ വേറൊരു സസ്യരൂപത്തിൽ ജനിക്കുന്നു. രണ്ടും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഈ കർമ്മഫലമായി ഒരു നെൽച്ചെടിയായി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് അനുഭവിക്കുന്നു. അതിന്റെ നാശത്തിൽ വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവിടെ കേവലം ആ കർമ്മഫലത്തെ അനുഭവിക്കുന്നു. അതുപോലെയല്ല അനിശ്ചയി, മുകളിൽ നിന്ന് തിരിച്ചു വരുന്ന ജീവൻ അങ്ങനെയല്ല സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ആ തിരിച്ചു വരുമ്പോ ഗൃഹ്യാദിഭാവേന ജാതാന, ഗൃഹ്യാദി രൂപത്തിൽ അത് വന്നു, ഗൃഹ്യാദികൾ പ്രവേശിച്ചു. സ വിജ്ഞാനാമേവ രേതസംബന്ധ ബുദ്ധി, അവിടെ അതിന് യാതൊരു തരത്തിലുള്ള ബോധമില്ല, വിജ്ഞാനം അവിടെ ഇല്ല. അത് പൂർണ്ണമായും മൂർച്ഛിതമായ അവസ്ഥയിലാണ്, അതിന് അനുഭവമില്ല എന്നത്. ഇതങ്ങനെയല്ല, ഇവിടെ ഗൂഢകർമ്മം ചെയ്യുന്നവൻ വ്രീഹി സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെയായി ജനിച്ചിട്ട് ആ ജീവിതത്തെ അത് അനുഭവിക്കുന്നു. അതനുഭവിക്കുന്നതിനുള്ള ആ ശരീരത്തിന് യോഗ്യമായൊരു ബോധം അതിനുണ്ട്. കർമ്മഫലത്തെ അത് അനുഭവിച്ചു തീർക്കുന്നു. മനുഷ്യ അങ്ങനെയല്ല, പന്ത്രലോകത്തിൽ നിന്ന് മടങ്ങി വരുന്നത് അങ്ങനെയല്ല. അവിടെ എന്താണ്? ഇന്ന സവിജ്ഞാനം, അതിന് വിജ്ഞാനമില്ല. കേവലം മൂർച്ഛിതനായ ബോധം കെട്ട ഒരു മനുഷ്യൻ. അതുപോലെ നഹി ബർഹ്യാദി ലവണ കണ്ടനപേക്ഷണാദുജസവിജ്ഞാന സ്ഥിതിരസ്തി. ബോധമില്ലാത്തതുകൊണ്ട് കാരണം നെല്ലാകുന്നു, എന്നിട്ടും നെൽച്ചെടിയാകുന്നു, അത് പൂക്കുന്നു, കായ്ക്കുന്നു, അതിൽ നെല്ലാകുന്നു, നെൽവിത്താകുന്നു, അത് അരിയാകുന്നു. അതിനെ അരിയാക്കിയെടുക്കുന്നതിനകം എന്തെല്ലാം ചെയ്യുന്നു? അതിനെ കൊയ്യുന്നു, മെതിക്കുന്നു, പുഴുങ്ങുന്നു, അതിനെ നെല്ല് കുത്തുന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഒരു ധാന്യത്തിൽ തന്നെ സംഭവിക്കുന്നു. ഇതിനകത്തായിരിക്കും ജീവൻ ഇരിക്കുന്നത്. അപ്പോ അതിനകത്ത് ഒരു ജീവൻ ഉണ്ടായിരുന്നല്ലോ ആ നെൽവിത്തൽ. അതാണ് പിന്നീട് ഒരു നെൽച്ചെടിയായി മാറിയത്. പക്ഷെ ആ നെല്ല് നെൽവിത്തിനെ പുഴുങ്ങി കുത്തിയപ്പോ അതിനകത്തിരുന്ന ജീവൻ എന്ത് സംഭവിച്ചു? അത് ചാടിക്കൊണ്ട് ജീവൻ നാശമില്ലല്ലോ. മരിച്ചു പോകുന്നു എന്ന് വെച്ചാൽ അത് ഉപേക്ഷിച്ചു പോയി, പിന്നെ അതിനകത്ത് അത് ഇരിക്കാൻ പറ്റിയതല്ല. ഇത്രയും ടൺ കണക്കിന് നെൽവിത്തുള്ളിടത്തെല്ലാം ജീവനുണ്ടോ? അപ്പം ശരി, ജീവൻ ടൺ കണക്കിനാണ്. അതുകൊണ്ട് അത് തിരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴാണോ അതിനെ കൊയ്യുന്നത്, കൊയ്ത് മെതിക്കുന്നത് വരെ ഇരിക്കും. കാരണം കുഴപ്പമില്ല, മെതിച്ചാലും സഹിക്കും. കാരണം അത് പിന്നെ വിത്തായിരിക്കും, വീണ്ടും സസ്യമായി മാറും. പക്ഷെ പുഴുങ്ങുമ്പോൾ പിന്നീട് അവിടെ ഇരിക്കത്തില്ല, ചാടിപ്പോ. എന്തുകൊണ്ടാണ്? അത് ചാടുന്നതിനുള്ള വിജ്ഞാനത്തോടുകൂടി അത് ഇരിക്കുന്നു, തിരിച്ചറിയുന്നു ഇനി ഇതിനകത്തിരുന്നാൽ കുഴപ്പമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് ഉപയോഗമില്ല, ഈ ശരീരം ഇനി ഉപയോഗമില്ല. ഇതുവരെ അത് നെൽവിത്തിൽ നിന്ന് ആ ജീവൻ പോകും. ഇത് സാധാരണ ഇവിടെ സംഭവിക്കുന്നു. അനുശയികളാണെങ്കിലോ, അനുശയിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്താണോ, ഒരു ബോധമില്ലാതെ ഇരിക്കുന്നു. അതുകൊണ്ട് അതിനെ ഇടിച്ചാലും കുത്തിയാലും പുഴുങ്ങിയാലും നെല്ലിനെ പൊടിച്ചാലും എന്നൊരു പ്രശ്നമില്ല. അരി മാവായാലും പ്രശ്നമില്ല, ദോശയായാലും ഇഡ്ഡലി ആയാലും അതിനകത്ത് തന്നെ ഇരിക്കും. അതാ പറയുന്നു എന്തുകൊണ്ട് അതിന് ബോധമില്ലാത്തതുകൊണ്ട്. എന്നാലും ഇത് പുരുഷന്റെ ഉള്ളിൽ ചെല്ലണ്ടേ? എന്ന് പറയുന്നു, ഗൃഹ്യാദി ലവണ കണ്ടനപേക്ഷനാകും. ആ ജീവൻ കർമ്മം കൊണ്ട് കർമ്മഫലമായി ജനിക്കുന്ന ജീവനാണ് സസ്യലതാദികൾ, വൃക്ഷങ്ങൾ, ജീവികളെങ്കിൽ അവിടെ എന്താണ്? ലവണ കണ്ടനപേക്ഷണം, മുറിക്കുക, ചതയ്ക്കുക, പൊടിക്കുക, ഇത് വരുമ്പോ ജീവൻ അവിടെ ഇരിക്കത്തില്ല, അത് വിട്ടുപോകും. അനുശയി അങ്ങനെ ഉള്ളിൽ നിന്ന് വരികയാണ്, അതിന് ബോധമില്ല എന്ത് സംഭവിച്ചാലും അത് അറിയില്ല. അതുകൊണ്ടാണ് മൂർച്ഛിതനായവനെ പോലെ എന്ന് പറയുന്നത്. ഈടനം വന്നാൽ പുറത്തു പോകും, ഇത് അറിയാൻ വയ്യെങ്കിലോ. ബോധം അറ്റ ഒരുവനെ കീറുന്നത് പോലെ പ്രതികരിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല, എന്ത് വേണോ ചെയ്യാം. അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് അവിടെ. സവിജ്ഞാനമായി ബോധത്തോടുകൂടിയല്ല ഇരിക്കുന്നത്. നന്നു ചന്ദ്രമണ്ഡലാദപ്യപുരോഹതാം ദേഹാന്തര ഗമനസ്യ തുല്യത്വ ജളൂഭാവ സവിജ്ഞാന ദൈവയുക്ത തഥാ സതി ഘോരോ നരകാനുഭവ ഇഷ്ടാപൂർത്താദികാരണാം ചന്ദ്രമണ്ഡലാദാരഭ്യ പ്രാപ്നോതി യാവുദ്ബ്രാഹ്മണാദി ജന്മ. ചന്ദ്രമണ്ഡലാദപ്യപുരോഹതാം, ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വരുന്നു, താഴേക്ക് വരുന്നു. ദേഹാന്തര ഗമനത്തിന്റെ അവരും എന്ത് ചെയ്യുന്നു? ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നു. ഇവിടെ സ്വന്തം കർമ്മം കൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് വേറെ ശരീരങ്ങളെ, സസ്യ ലതാദി ശരീരങ്ങളെ സ്വീകരിക്കുന്ന ജീവന്മാരും അതുപോലെ തന്നെ സഞ്ചരിക്കുന്നു. തുല്യമാണ്, തുല്യമായതുകൊണ്ട് ജഡുകവ സവിജ്ഞാനത്തെ, അതുകൊണ്ട് ജലൂഹത്തെപ്പോലെ പുഴുവിനെ പോലെ അതിങ്ങനെയാണ് ബോധത്തോടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ അനുശയികളും ബോധത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. തിരിച്ചു വരുന്നവർ എന്ന് കരുതിയാലോ പറയുന്നു ശരിയല്ല. തഥാസതി, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തുവരും? ഘോരോ നരകാനുഭവ. ഇഷ്ടാപൂർത്ത ദത്തകർമ്മങ്ങൾ ഇവിടെ വളരെ പണിപ്പെട്ടു പറഞ്ഞല്ലോ. ഇഷ്ടാപൂർത്ത ദത്തകർമ്മങ്ങൾ വളരെ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുക, അതാണ് വാപി ഭൂപത്തടാകാദി ദേവതായുധനാനിത്യ അന്നപ്രധാനം ആരാമം എന്നെല്ലാം പറഞ്ഞാണ് അതിനെ വർണ്ണിക്കുന്നത്. നിത്യാഗ്നിഹോത്രം, വൈദികമായ കർമ്മം, സ്മാർത്ഥമായ കർമ്മങ്ങൾ എല്ലാം ശ്രേഷ്ഠ കർമ്മങ്ങളാണ്, സത്കർമ്മങ്ങളാണ്, ധർമ്മമാനുഷ്ഠിച്ചത്. അങ്ങനെ ഒരു ജീവൻ ജീവിതകാലം മുഴുവൻ ധർമ്മം അനുഷ്ഠിച്ച് പരോപകാരം ചെയ്തിട്ട് അവസാനം നരകാനുഭവം, ഘോരമായ നരകാനുഭവം, ഇതാണല്ലോ വരുന്നത്. ഈ പോക്ക് വരുന്നത് ഇഷ്ടാപൂർത്താധികാരണം ചന്ദ്രമണ്ഡല ആരഭ്യ പ്രാപ്തനം, അതെവിടെ നിന്ന് തുടങ്ങുന്നു? ചന്ദ്രമണ്ഡലം വരെ പോയി എത്തിച്ചേർന്ന് അവിടെ സുഗന്ധൻ അവിടെ ദേവന്മാരോടൊപ്പം ആനന്ദിച്ചു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും ഒരു പുരുഷ ശരീരത്തിൽ പ്രവേശിച്ച് ഒരു സ്ത്രീയിലൂടെ ഒരു ശിശുവായി ജനിക്കുന്നതുവരെ ഘോരമായ നരകാനുഭവമായിരിക്കും.